ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരള പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസം പ്രിയ ദൈവമക്കളോട് ചേർന്നും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ചേർന്നും ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ ഗുണം എൻ്റെ ജീവിതത്തിലും ദൈവം ഒരവസരം ഇങ്ങനെ തന്നതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ടൊറോണ്ടോയിൽ കേരള പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ശാമുവൽ മക്മാത്തൻ, ഞാൻ പാസ്റ്റർ സജി എന്ന് വിളിക്കും. അതുപോലെ തന്നെ അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോയൽ ജോൺ, കർത്താവിൻ്റെ ദാസൻ എബ്രഹാം ജോൺ എന്നിവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇത്രയും പേരെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നമ്മളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ്റെ ഗുണം ഇടിയായി തീരും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നമ്മളെ വിട്ടുമാറുകയില്ലെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഉപവാസം പ്രാർത്ഥന സഭകളിൽ നടക്കുമ്പോൾ നാം വളരെയധികം പ്രാർത്ഥനയോടെയായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ തീം പോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമെന്ന് പറയുന്നത് അത് വിവിധ രീതിയിൽ വിവിധ ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഞാന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സജി എന്നെ വിളിച്ച് ഇങ്ങനെ ഓർപ്പിച്ചു. അതനുസരിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്നാൽ അതിൻ്റെ തീം എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ, ആ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാന് ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു വചനമായിരുന്നു ലൂക്കോസ് സുവിശേഷം 1:37 വാക്യം. ഫോർ നത്തിങ് വിൽ ബി ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഞാനപ്പോൾ ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ ഇതുപോലെ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഫ്ലാഗ് അയച്ചു തരുവാനിടയായി തീർന്നു. ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ കണ്ണം ഇടിയായി തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എത്ര യോജിച്ചാണ് പോകുന്നതെന്ന് അതോർത്ത് ഞാൻ നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് വിഷയം നാം വെച്ചാലും അതിന്മേൽ ദൈവത്തിന് മറുപടി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിന്റെ അളവാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ ദൈവസ്ഥലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. അത് ഭൗമികമായ വിഷയമാകാം, ആത്മീയമായ വിഷയമാകാം, ഏതെങ്കിലും വിഷയമാകട്ടെ, സഭപരമായ വിഷയങ്ങളാകാം. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഫോർ നത്തിങ് വിൽ ബി ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവമക്കളെ, നിങ്ങളുടെ ദൈവദാസനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 37 മുൻപ് ഞാൻ 1979 ഡൽഹിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് ശേഷം ഒരു 3-4 കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഡൽഹിയിൽ വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1984. അവിടെ കടന്നു വരുവാനുള്ള സാവകാശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവദാസന്റെ അമ്മാച്ചന്റെ വൈഫ് ഞങ്ങൾ ഒരു ചർച്ചിലാണ്. അപ്പോൾ ആ കൂടിവരവിൽ ആ പ്രിയ സഹോദരി എന്നോട് പറഞ്ഞു, സ്തോത്രം, ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്, ഡൽഹിയിൽ വന്നാൽ ജോലിയൊക്കെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ, നമുക്കറിയാമല്ലോ അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കൊരു റൂമുണ്ട്, ആ റൂമിനെ കുറിച്ചൊക്കെ ഞാനൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ കൂടെ വേറൊരു മോഹൻ എന്ന് പറയുന്ന ദൈവദാസൻ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ ഡൽഹിയിലേക്ക് വന്നു. അന്ന് ഒരു കൊച്ചു പയ്യനാ, ഇപ്പോൾ തലമുടിയൊക്കെ നരച്ചു, എന്നെക്കാട്ടി നരച്ചു, സ്തോത്രം. എന്നാൽ സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ റൂമിൽ വന്നു. വന്ന് അന്ന് ആ മുറിക്കകത്ത് 10x10 ആണെന്ന് എൻ്റെ ഓർമ്മ ശരി, അതിൻ്റെ വിസ്തീർണം എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഒരു ടേബിൾ ഇട്ട് ഒരു സ്റ്റൗ ഒക്കെ കത്തിച്ചാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുന്നത്. ആ ഞങ്ങളുടെ കിടക്കയിൽ അദ്ദേഹത്തിനും ഒരു അവസരം ഒരുക്കി കൊടുത്തു. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ റെസ്ട്രിക്ഷനൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വന്ന സാഹചര്യത്തിൽ സംഗതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്നാൽ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ഞങ്ങൾ രണ്ടുപേരും യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ചോദിച്ചു, സജി ഇന്ന് നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ സജി പോകുമോ, കർത്താവിൻ്റെ അടുക്കൽ പോകുമോ, സജിയുടെ നിത്യത എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ സജി മറുപടി ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചെറിയ ചിരിച്ച് കാണിച്ചു. 37 വർഷത്തിന് മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് യേശു വന്നു കഴിഞ്ഞാൽ പോകണം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, രക്ഷിക്കപ്പെടണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ മാസ്റ്റർ അത് വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു. ഞാൻ എപ്പോഴും മോനെ മോനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് കേട്ടു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് റൂമൊക്കെ മാറി, ഞാൻ അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാനിടയായി. പിന്നെ ഞാൻ കേൾക്കുന്നത് അദ്ദേഹം താമസിക്കാതെ തന്നെ കർത്താവിന്റെ കൽപ്പനകളൊക്കെയും അനുസരിപ്പാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളുടെ ദൈവദാസനായിട്ട് ആയിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് തന്നെ ഒരു പ്രസംഗമാണ്. ഫോർ നത്തിങ് വിൽ ബി ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സൂത്രം ദൈവം അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ കണ്ടു. അത് ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടിയായി തീർന്നു. എന്നാൽ കാലാകാലങ്ങളിൽ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെയും കടന്നു വരാം. അവിടെയൊക്കെയും കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും ദൈവം ആ വ്യക്തിയെ എടുത്തു ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടിയേറ്റരും. ഇന്ന് കുടുംബമായിട്ട് ടൊറോണ്ടോയുടെ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തദാസനെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമപ്രദമായി തീർന്നിരിക്കുന്നത് ഓർത്തും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി എന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളാം. ദൈവക്കളെ സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു പോലീസ് ഓഫീസറുടെ മകനായിട്ട് ജനിച്ചു, ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ സ്തോത്രം, എൻ്റെ 7-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവിന് 28 വയസ്സുള്ളപ്പോൾ, എൻ്റെ ബ്രദറിന് 9 വയസ്സ്, എൻ്റെ സിസ്റ്ററിന് 2.5 വയസ്സുള്ളപ്പോൾ, എൻ്റെ പ്രിയപിതാവിന് 37 വയസ്സുള്ളപ്പോൾ, എൻ്റെ പ്രിയപിതാവിൻ്റെ 2 കാലുകളും പാരലൈസ് ആയിട്ട് അദ്ദേഹം 13 വർഷം ഒരു കിടക്കയിൽ കിടക്കുവാനിടയായി തീർന്നു. എല്ലാവരും പറഞ്ഞു, ഇനി ഇവൻ എഴുന്നേൽക്കുകയില്ല, ഈ വ്യക്തി ഇനി നടക്കുകയില്ല, ഈ വ്യക്തി ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സ്തോത്രം, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 27 വയസ്സുള്ള ഒരു സഹോദരിക്ക് 3 കുഞ്ഞുങ്ങൾ, 3 പറക്കുപറ്റാത്ത 3 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ വളരെയധികം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകാനിടയായി തീർന്നു. ആരോട് പറയും, എന്ത് പറയും? അന്ന് നമുക്ക് ആ സ്തോത്രം ആരോടൊന്നും ചോദിക്കാൻ കഴിയുകയില്ല. ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ല, സ്കൂളിൽ പോകുവാൻ പണമില്ല, ഒരു ഡ്രസ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടി. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ എൻ്റെ അമ്മ വളരെയധികം ഭാരപ്പെടുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാതെ ദൈവത്തെ ഇന്ന് രാത്രി കാലം ഉയർത്തിക്കാണിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദാസ് ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു വലിയ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് സ്തോത്രം, എന്നാൽ ഞാൻ ഒരു കമ്പി വാചകത്തിൽ അത് പറഞ്ഞു നിർത്തുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. നീണ്ട നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ സ്തോത്രം വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു, ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഡ്രസ്സിന് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? എന്റെ മാതാവ് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരം അതായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവ് ഒരു ദിവസം ഒരു മീറ്റിംഗിൽ വെച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ തന്നെ തന്നെ സമർപ്പിച്ചു. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുവാനിടയായി തീർന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. മുക്കത്തെന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ കുടുംബത്തിൽ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു, ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞ് എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും ഞങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെയും എന്നറിയാമോ ആ വീട്ടിൽ നിന്നൊരു ദിവസം പുറത്തിറക്കുവാനിടയായി തീർന്നു. അന്ന് എൻ്റെ വല്യപ്പച്ചന് 75 വയസ്സോടടുത്തുണ്ട്. എൻ്റെ മാതാവ് ചിന്തിച്ചു, എവിടെ പോകും? എൻ്റെ മാതാവ് എൻ്റെ പിതാവിനെ നാലുപേരെ വിളിച്ച് നാലുപേര് ആ കട്ടിലൂടെ ചുമ്മി അടുത്തുള്ള 15 രൂപയ്ക്ക് ഒരു വാടകയ്ക്ക് ഒരു കടയിൽ കൊണ്ട് കിടത്തി. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് അന്നത്തെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ, നീണ്ട നീണ്ട വർഷങ്ങൾ കടന്നുപോയി. ഈ സ്തോത്രം, ഞങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. ആ മൂന്ന് കുഞ്ഞുങ്ങൾക്കും വേണ്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ദൈവം തരുവാനിടയായി തീർന്നു. ആ യേശുവിനെ പിൻപറ്റുവാൻ്റെ കടം ഇടയായി തീർന്നത് കൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം ദൈവം തന്നു. ആ വിദ്യാഭ്യാസം തന്നതിന് ശേഷം എൻ്റെ മൂത്ത ബ്രദറിനെയും എന്നെയും വിളിച്ചിട്ട് എൻ്റെ ഫാദർ പറഞ്ഞു, മകനെ, ഇനിയും പപ്പായിക്ക് ചെലവിന് തരുവാൻ കഴിയുകയില്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എൻ്റെ ബ്രദർ ബോംബെക്ക് വണ്ടി കയറി, ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി. അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി. എൻ്റെ ബ്രദർ ബോംബെയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. ഞാൻ ഡൽഹിയിൽ ആ ചർച്ചിലായിരിക്കുമ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരുന്നു. അന്ന് പാസ്റ്റർ പി എൻ ജോസ് ആണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അതിനുശേഷം പാസ്റ്റർ സി വി ആൻഡ്രൂസ് അവിടെ കടന്നു വന്നു. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നത് കൊണ്ട് ഒരു ആർക്കിടെക്റ്റായിട്ട് അവിടെ എനിക്ക് ജോലി ലഭിച്ചു. അതുകൊണ്ട് ആ ചർച്ചിന്റെ ഒരു ബിൽഡിംഗ്, ഒരു മൂന്ന് നില കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡിസൈനും കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. അനേക ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അത് ആ ചർച്ചിന് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ്റെ കണം കർത്താവിനെ ബലപ്പെടുത്തി. അത് ചെയ്ത് ഞാൻ പാസ്റ്ററെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് ഒരു വഴി തുറന്നു. ഞാൻ അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു നിന്ന് ദൈവം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം വലിയ വ്യത്യാസങ്ങൾ വരുത്തി. ഇന്ന് എൻ്റെ ബ്രദർ ന്യൂയോർക്കിൽ ആയിരിക്കുന്നു. അദ്ദേഹം 40 വർഷമായി ന്യൂയോർക്കിലായിരിക്കുന്നു. എൻ്റെ ഇളയ സിസ്റ്റർ 2.5 വയസ്സെന്ന് ഞാൻ പറഞ്ഞു, അവൾ ഡാലസിൽ ആയിരിക്കുന്നു. ഞാനിങ്ങനെ ഇവിടെ UKയിലായിരിക്കുന്നു. ദൈവമക്കളെ, സ്തോത്രം. ഞങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യൻ പറഞ്ഞു, ഈ കുടുംബം ഇതോടുകൂടെ തകർന്നു, ഈ കുടുംബം ഇതോടുകൂടെ ഇല്ലാതെയായി പോയി എന്ന് മനുഷ്യർ വിധി എഴുതി. എന്നാൽ ആ സ്ഥാനത്ത് ചെങ്ങുന്നു പട്ടണത്തിൽ ദൈവം ഞങ്ങളെ ഉയർത്തുവാനിടയായി തീർന്നു. എൻ്റെ പ്രിയ പിതാവിന് ആ ശാരീരിക ക്ലേശം ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്ന് 50-ൽ പരം ചർച്ചുകൾ ആ ചെങ്ങുന്നു പട്ടണത്തിൽ വിവിധ ഡിനോമിനേഷനിൽ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അനേക ആയിരങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ്റെ കണ്ണം ഇടിയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ കടന്നു വരുന്നത്, സ്തോത്രം, ആ ദൈവമക്കൾക്ക് രോഗം കടന്നു വരുന്നത് വരത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ദൈവമക്കൾക്ക് കഷ്ടങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയാൻ കഴിയുകയില്ല. എന്നാൽ ഇതിനൊക്കെയും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം, കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ്റെ കണം കഴിയുമോ? ദൈവമക്കളെ, സ്തോത്രം. അതിനുശേഷം ഞാന് സൗദി അറേബ്യയിൽ നിന്ന് UKയിലേക്ക് കടന്നു വന്നു. ഇവിടെ നിന്ന്, സ്തോത്രം, ഞാൻ അമേരിക്കയിലേക്ക് കടന്നുപോയി. എന്നാൽ അമേരിക്കയിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ അനേക സ്റ്റേറ്റ് പല സ്ഥലങ്ങളിൽ കടന്നുപോയി. എന്നാൽ ആ സ്തോത്രം, ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇവിടെയല്ല. അങ്ങനെ ഞാൻ വീണ്ടും മടങ്ങി UKയിലേക്ക് കടന്നു വന്നിരുന്നു. 18 വർഷമായി UKയിൽ കർത്താവിന്റെ മഹത്വപേര് ശുശ്രൂഷയിലും ഞാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 2011 എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് ആ സ്തോത്രം കർത്താവിന്റെ മഹത്വപേര് ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവമക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ചാർച്ചിത്തിൽ ഞാൻ വിരമിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ, സ്തോത്രം, മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ ഗുണം അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഇന്നു. ഇന്ന് എനിക്ക് 63 വയസ്സുണ്ട്. സ്തോത്രം, 7-ാമത്തെ വയസ്സിൽ നിന്ന് 63 വയസ്സ് വരെയും ദൈവം അതിശയരമാവണ്ണം ദൈവം നടത്തി. ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ, അനേക ഭാരങ്ങൾ, അനേക രോഗങ്ങൾ സ്തോത്രം ഒക്കെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവം താഴാതെ വണ്ണം ദൈവം എന്നെ നടത്തി. ഇന്ന് എനിക്ക് സ്തോത്രം 3 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. ആ സ്തോത്രം എനിക്കൊരു മകനും ഒരു മകളും ഉണ്ട് സ്തോത്രം. രണ്ടുപേരും വിവാഹിതരാണ് സ്തോത്രം. മകൻ എയറോനോട്ടിക് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ആ സ്തോത്രം അവന്റെ വൈഫ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. മകൾ നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് ഒരു അക്കൗണ്ടന്റാണ്. അങ്ങനെ 3 കൊച്ചുമക്കളെയും തന്ന് ഈ ദേശത്തെ അനേക ആത്മാക്കളെ ഈ കരങ്ങൾ കൊണ്ട് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനത്തിലേക്ക് നടത്തുവാനൊക്കണം. ദൈവം കാലാകാലങ്ങളിൽ അടിയനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ പ്രിയപിതാവ് ഒരു രോഗിയായത് സ്തോത്രം അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുവാനടിയായി തീർന്നു. ഇന്ന് ആ 42 വർഷക്കാലം എൻ്റെ അമ്മച്ചി എൻ്റെ പ്രിയപിതാവിനെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാതെ ശുശ്രൂഷിച്ചു സ്തോത്രം. ഹാലേലൂയ. 79 വയസ്സിൽ എൻ്റെ പ്രിയപിതാവ് 2007 നിത്യതയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഹാൽ നിത്യതയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ വർഷം 82 വയസ്സിൽ എൻ്റെ പ്രിയ മാതാവ് ഹാലേലൂയ സ്തോത്രം ഈ ലോകം വിട്ട് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവമക്കളെ സ്തോത്രം, ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. ആ അനേക അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അവിടെയൊന്നും തളർന്നു പോകാതെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ സ്തോത്രം ജീവിതത്തിൽ, ഹാലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആരും ഭാരപ്പെട്ടു പോകരുത്. കാരണം എന്നറിയാമോ, ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകേയില്ല സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ദൈവത്തിന് സ്തോത്രം നമ്മളെ കൊണ്ട് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ കൊണ്ടുപിടിയായി തീരും. ഫോർ നത്തിങ് വിൽ ബി ഇംപോസിബിൾ വിത്ത് ഗോഡ്. ഹാലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അവൻ സകലതും സാധ്യമാക്കി തരുന്ന ദൈവമാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ഞാൻ എന്റെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥല്ലായിരിക്കാം. ഹാലേലൂയ. ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകം മുഴുവൻ വിധി എഴുതി ഇസ്രായേലിന് ഒരു മടങ്ങിവരവില്ല. അവർ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമെന്ന് ആ സ്തോത്രം എല്ലാവരും ഹാലേലൂയ വിധി എഴുതി. എന്നാൽ സ്തോത്രം, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അവൻ പറയുന്നത് ഊവ് 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 എന്നാണ്, അതിനില്ല എന്നില്ല സ്തോത്രം. അപ്പോൾ അവരുടെ ഒരു മടങ്ങിവരവ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പേപ്പറുകളിലൊക്കെയും കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ മടങ്ങിവരവ് സ്തോത്രം. അത് അങ്ങനെ തന്നെ വന്ന് സംഭവിപ്പാൻ തക്കണമടിയായി തരും. നമ്മുടെ കർത്താവിന്റെ വരവ് ഹാലേലൂയ അങ്ങനെ തന്നെ വന്ന് സംഭവിപ്പാൻ തക്കണമടിയായി തരും. അത് നമ്മൾ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഏത് വിഷയത്തിന്മേലാണോ നാം ഉപവസിക്കുന്നത്, ഏത് വിഷയത്തിന്മേലാണോ നാം പ്രാർത്ഥിക്കുന്നത്, ഹാലേലൂയ, അത് നമ്മുടെ ജീവിതത്തിന്മേൽ സ്തോത്രം. ഹാലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് കണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കോണം ഇടയായി തീരും. അതിന് യാതൊരു സംശയവുമില്ല സ്തോത്രം. ദൈവത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ അനേക വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ തീം അനുസരിച്ച് ദൈവദാസന്മാര് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദൈവം എനിക്ക് തന്ന ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിന്മേൽ ഹാലേലൂയ, അബ്രഹാം വിചാരിച്ചു എനിക്ക് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുകയില്ല എന്ന്, അല്ലെങ്കിൽ എനിക്കൊരു മകൻ ഉണ്ടാകുകയില്ല എന്ന് അബ്രഹാം വിശ്വസിച്ചു വിചാരിച്ചിരുന്നു. എന്നാൽ എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിന് എന്ത് ചെയ്യുന്നറിയാമോ, 75 പ്രായം, സാറയ്ക്കും വാർദ്ധക്യം, ഹാലേലൂയ. എന്നാൽ അങ്ങനെ അവർക്കൊരു മക്കൾ ഒരു മകൻ ഉണ്ടാകുമോ എന്ന് അവരുടെ ജീവിതത്തിന്മേൽ അവർ വിചാരിച്ച കാര്യമേ അല്ല സ്തോത്രം. പക്ഷേ ദൈവം എന്ത് ചെയ്തു, അബ്രഹാമിനോടുള്ള വാഗ്ദത്വം നിറവേറ്റുവാൻ്റെ കൊണമിടിയായി തീർന്നു. ഒരു വാഗ്ദത്ത സന്തതിയെ 75 വയസ്സിൽ അബ്രഹാമിന് നൽകുവാൻ്റെ കൊണമിടിയായി തീർന്നു എന്നുള്ള ചരിത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 12 മുതൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെയും നമ്മൾ കാലം നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 75 വയസ്സിൽ ആ സ്തോത്രം അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ് സ്തോത്രം. അപ്പോൾ എന്താണ് വാഗ്ദത്തം, എന്താണ് വാഗ്ദത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്തോത്രം, നിനക്ക് ആ ഒരു വാഗ്ദത്ത സന്തതി നിനക്ക് ഞാൻ തരും എന്നുള്ള ഒരു വാഗ്ദത്വമാണ് സ്തോത്രം. ആ വാഗ്ദത്വത്തിന് മുമ്പാകെ അബ്രഹാം അത് വിശ്വസിച്ച് ആ സ്തോത്രം മുറുകെ പിടിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വീണ്ടും സംശയങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75-ാമത്തെ വയസ്സിൽ തന്നോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരുന്നെങ്കിലും നീണ്ട ചില വർഷങ്ങൾ കൂടെ മുമ്പോട്ട് പോകാൻ തക്കണം ഇടയായി. അബ്രഹാമിന് സന്തതിയെ ലഭിക്കുന്നത് 100-ാമത്തെ വയസ്സിലാണെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 25 വർഷക്കാലം അബ്രഹാമിന്റെ ജീവിതത്തിന്മേൽ ഹാലലുയ ഇത് ലഭിക്കുമോ എന്നുള്ള ചിന്ത തന്നെ ഭരിക്കാനിടയായി തീർന്നുവെങ്കിലും പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ നീ എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്വം എവിടെയെന്ന് ചോദിക്കുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അബ്രഹാമിനോടുള്ള വാഗ്ദത്വം ദൈവം നിറവേറ്റി കൊടുക്കുവാൻ തക്കണം ഇടയായി തീരുന്നത്. സ്തോത്രം ദൈവക്കളെ, ഹാലലുയ. ആ 25 വർഷത്തെ ബ്രാക്കറ്റ് പീരീഡിൽ സ്തോത്രം, ഹാലലുയ, അബ്രഹാമിന്റെ ജീവിതത്തിന്മേൽ സ്തോത്രം എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് നന്നായി മനസ്സിലാകും. ഹാലലുയ. ഓ ദൂതന്മാർ വിടുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെയും ഞാൻ ഇവിടെയൊക്കെ പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോവുകയാണ്. ആ വിഷയങ്ങളൊക്കെയും നമുക്കറിയാം. സാറ ഈ വിവരം കേട്ടുകൊണ്ട് ദൂതന്മാർ വന്ന് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെയും കേട്ട് സാറ ചിരിക്കുന്ന വിഷയത്തെ കുറിച്ചൊക്കെയും നമുക്ക് നന്നായി അറിയാം. എങ്കിൽ തന്നെയും എന്തെന്നറിയാമോ, ഈ വാർദ്ധക്യത്തിൽ അവർക്കൊരു പൈതലിനെ നൽകി കൊടുക്കുവാൻ തക്കണം ഇടയായി തോന്നുന്നു. ഇസഹാക്കിനെ, വാഗ്ദത്ത സന്തതി ഇസഹാക്കിനെ. ദൈവമക്കളെ, ദൈവം നമ്മളോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കോണം ഇടിയായി തരും. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, ഹാലേലുയ. നമ്മുടെ ജീവിതത്തിൽ ഇനി അനേക കാര്യങ്ങൾ നിവർത്തിയാകണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിയാകണം. നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊവ എന്ന് മാത്രമാണ്. സ്തോത്രം, ഹാലേലുയ. നമ്മുടെ സഭയിൽ, ഹാലേലുയ, ഇനി അനേക കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഹാലേലുയ. അത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. സ്തോത്രം. ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ആ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 11 മുതലുള്ള എടുത്ത് വായിക്കേണ്ട വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമും സാറായും വയസ്സെന്നെ വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള ആ ഉൽപാദന ശക്തിയൊക്കെയും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നൊക്കെയും നമുക്ക് അവിടെ വായിക്കുവാൻ തക്കണം കഴിയും. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവക്കളെ, സ്തോത്രം. നമ്മൾ യിരെമ്യ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്തോത്രം ഇപ്രകാരം ഒരു യിരെമ്യാവിനോട് ദൈവം സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്തോത്രം. BC 629 ജീവിച്ചിരുന്ന യിരെമ്യ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സ്തോത്രം. ദൈവമക്കളെ, ഹാലേലൂയ. എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി കാലം നമ്മളോടും ഈ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം, ഹാലേലൂയ. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി ഇതാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എന്നെ കേൾക്കുന്ന ആ സ്തോത്രം ദൈവജനമേ, ഹാലേലൂയ. ആരെങ്കിലും ജോലിയിൽ മേൽ ഭാരപ്പെടുന്നുണ്ടോ? ആരെങ്കിലും ഭൗമികമായ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുണ്ടോ? ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുണ്ടോ? ആരെങ്കിലും രോഗത്തിന്റെ നാളുള്ള ബുദ്ധിമുട്ടുകളിൽ, ഹാലേലൂയ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ് ചോദിക്കുന്നത്. സ്തോത്രം, ഹാലേലൂയ. ഓ സ്തോത്രം, ഹാലേലൂയ. യിരെമ്യ പ്രവാചകനോട് ചോദിച്ച അതേ ചോദ്യം, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം, ഹാലേലൂയ. സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ഹാലേലൂയ, ഓ സ്തോത്രം, സാധ്യമാക്കി തരുന്നവനാണ് നമ്മുടെ വലിയവനായ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിപ്പിക്കട്ടെ. സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, എന്റെ മാതാവ് ദൈവത്തോട് ചോദിച്ചു, എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വിവാഹം തന്നത്? എനിക്ക് എന്തിനാണ് ഈ 3 കുഞ്ഞുങ്ങളെ തന്നതെന്ന് എന്റെ മാതാവ് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു. എന്നാൽ എന്റെ അമ്മയോട് ദൈവം പറഞ്ഞത്, മകളെ നീ മിണ്ടാതിരിക്കുക. സ്തോത്രം. മിണ്ടാതിരുന്നതിൽ ദൈവം ഒന്നറിയുക. 42 വർഷക്കാലം, സ്തോത്രം, ഹാലേലൂയ, ഹാലേലൂയ, വളരെയധികം വേദനകളിൽ കൂടെ കടന്നു പോകാനിടയായി തീർന്നു. എന്നാൽ സ്തോത്രം, ഹാലേലൂയ, ഇന്ന് എന്റെ മാതാവ് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നിത്യരായിരിക്കുന്നത്. കാണാമെന്ന് അറിയാമോ, ജീവിതത്തിൽ സ്തോത്രം അനേക കഷ്ടങ്ങൾ, തീച്ചുളകൾ, അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും, ഹാലേലൂയ, സ്തോത്രം, അനേകം നന്മകളിൽ കണ്ടിട്ടാണ് എന്റെ മാതാവ് നിത്യതയിൽ പ്രവേശിപ്പാൻ്റെ കണമിടിയായി തീർന്നത്. അപ്പോൾ ജീവിതത്തിൽ, ഹാലേലൂയ, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പട്ടുമത്തയുടെ അനുഭവമല്ല. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്, ഹാലേലൂയ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. സ്തോത്രം. എന്നാൽ പതറിപ്പോകാതെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നവങ്ങൾ തീർച്ചയായിട്ടും, ഹാലേലൂയ, ദൈവത്തിനുള്ള നന്മകൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ്റെ കണമിടിയായി തീരും. സ്തോത്രം. രണ്ടാമതായിട്ട് ഞാൻ അബ്രഹാമിന്റെ കാര്യം ഓർപ്പിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് ഓർമ്മിപ്പാനുള്ളത്, സ്തോത്രം, യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം ഇപ്രകാരം കാണുന്നു, അതിന്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല. സ്തോത്രം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് കഴിയും. സ്തോത്രം ആ സ്തോത്രം പ്രവാചകനെ ഹെസ്കേലിനെ കൊണ്ട് എന്ന് ഒരു താഴ്വരയിൽ നിർത്തിയിട്ട് സ്തോത്രം ഇപ്രകാരം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം ഹല്ലേലൂയ. ഈ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം ഹെസ്കേലിനെ അറിയത്തില്ല ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ തനിക്ക് എന്തെന്നറിയാമോ? വിശ്വാസമുണ്ട്. സ്തോത്രം ദൈവത്തിന് ഹാലിൽ എന്തും ചെയ്യുവാൻ തക്കണം കഴിയും എന്നുള്ളൊരു വിശ്വാസം താൻ ഏറ്റെടുക്കുവാൻ തക്കണം ഇടിയായി തീർന്നു. അതുകൊണ്ട് ഹാലലിയ യഹെസ്കേൽ പറയുകയാണ് സ്തോത്രം ഹാലലിയ, തനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ദൈവമാണ് സകലതും ചെയ്യുന്നത്. ഇന്ന് ഇവിടെ ഉപസിക്കുന്ന ദൈവക്കളോട് എനിക്ക് പറയുവാനുള്ളത് സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിക്കട്ടെ. സ്തോത്രം ഹാലലിയ. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാലലിയ ഓ ഈ അസ്ഥികൾ ജീവിക്കുവാൻ തക്കണം ഇടിയായി തീരും. ഹാലലിയ. കർത്താവ് പറയുന്നു, ഈ അസ്ഥികൾ ഹാലലുയ എന്റെ വേദനയാണ്. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, ഹാലലുയ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഹാലലുയ സ്തോത്രം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഹാലലുയ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ 5ഉം 6ഉം വാക്യമാണ് ഞാൻ വായിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹാലലുയ. വിശ്വാസത്തോടെ അളവ് നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. ഹാലലുയ. എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. നിന്റെ കുഞ്ഞിന്റെ വിഷയമാണോ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ വിഷയമാണോ, യോ ഹാല നിന്റെ ഭർത്താവിന്റെ രോഗത്തിന്റെ വിഷയമാണോ, അല്ല പ്രിയ സഹോദരി നിന്റെ രോഗത്തിന്റെ വിഷയമാണോ, എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹാലലുയ. ദൈവമാണ് പ്രവർത്തിക്കുന്നവൻ. നാം സ്വയമായിട്ട് അത് ഏറ്റെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കണം കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് ഒന്നുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കുക. വിശ്വാസം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ ഹാലലുയ വിശ്വാസത്തിന്റെ അളവ് ഒന്നുകൂടെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കണം ഇടയെ തീർന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അബ്രഹാമിനെ വിളിച്ച് ആ സ്തോത്രം വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമേ നീ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ തക്കണം കഴിയുമോ? ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ തക്കണം കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഇതുപോലെ സന്തതികളെ നിനക്ക് ഞാൻ തരും എന്നാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്. സ്തോത്രം. ദൈവമക്കളെ എത്ര ഒരു വലിയ കാര്യമാണ് സ്തോത്രം. നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ 10,000 കോടി നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ എത്രയോ ഗാലക്സികൾ ഈ ഹല്ലേലൂയ ഈ അഖിലാണ്ടത്തിലുണ്ട് സ്തോത്രം. അപ്പൊ അതിനെ സൃഷ്ടിക്കുവാൻ തക്കോണം കഴിവുള്ള ഒരു ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ഒരു ദൈവത്തിന് നമ്മുടെ ഒരു ചെറിയ വിഷയത്തിനേലാണോ മറുപടി തരുവാൻ തക്കോണം കഴിയാത്തത്? സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിന്റെ അളവാണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ദൈവമാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഹല്ലേലൂയ നമ്മളൊരു ചോദ്യം ചോദിക്കും, ദൈവമേ നീയാണോ സകലതും ചെയ്യുന്നതെങ്കിൽ ഹല്ലേലൂയ ഓ സ്തോത്രം നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഒന്ന് നിറവേറ്റി തരണമെന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അത് ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ആ വിഷയം അങ്ങ് വിട്ടുകൊടുത്താട്ടെ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്ന വിഷയം ഹല്ലേലൂയ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്താട്ടെ. സ്തോത്രം. ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അതിന് മറുപടി തരികയെന്ന് ചെയ്യും. അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവൻ അത് ചെയ്തു തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എല്ലാം ദൈവമാണ് ചെയ്യുന്നതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് പ്രവാചകൻ പറയുകയാണ് ഈ ഈ അസ്ഥികൾ എങ്ങനെ ജീവിക്കും. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ നോക്കിയിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ പ്രവചിച്ചാൽ മതി. സ്തോത്രം. നീ മിണ്ടാതിരിക്കരുത്, നീ പ്രവചിക്കുക. അതിന്റെ 4ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം സ്തോത്രം നമ്മളോട് ഓരോരുത്തോടും ഹാല ദൈവദിനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രവചിച്ചു കൊണ്ടിരിക്കാനാണ് പറയുന്നത്. സ്തോത്രം. പ്രവചനം എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിൽ എഴുതിയിരിക്കുന്ന വചനം. ഹല്ലേലൂയ. നീ വാ കൊണ്ട് ഉരുവിട്ടാൽ മതി. ഹല്ലേലൂയ. അതൊരു പ്രവചനമാണ്. സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ഹല്ലേലൂയ പ്രവചനങ്ങളാണ്. ആ വാക്യങ്ങൾ നീ ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമാണ് ചെയ്യുന്നത്, നീ പ്രവചിച്ചു കൊണ്ടേയിരിക്കുക. ഇവിടെ ഹെസ്കേലിനോട് പറഞ്ഞത് എന്താറിയാമോ? നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. താഴ്വരയിലെ അസ്ഥികളെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്തോത്രം അതിനെ വേറെ പേരൊന്നും ദൈവം തൊട്ടില്ല കേട്ടോ. ദൈവം അതിനെ സ്തോത്രം പേരൊന്നും വിട്ടില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ സഭയിൽ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ ആ സ്തോത്രം കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി വെൽത്തുള്ള ആളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ വിചാരിക്കും ആ ആദ്യമായിട്ട് കടന്നു വന്നല്ലേ ഇദ്ദേഹത്തിനോട് എങ്ങനെ സുവിശേഷം പറയാനൊക്കെ കഴിയും. നമ്മൾ വിചാരിക്കും സ്തോത്രം ഓ ഇദ്ദേഹം. എന്നാൽ ദൈവമക്കളെ സ്തോത്രം, ഇവിടെ ഈ പ്രവാചകനോട് പ്രവാചകൻ എന്തറിയാമോ, ആ നോക്കിയപ്പോൾ മുഴുവൻ അസ്ഥികളാ. ഈ അസ്ഥികൾക്ക് വേറെ പേരൊന്നും വിട്ടില്ല. ആ സ്തോത്രം, അവരെ വിളിച്ചത് അസ്ഥികളെ തന്നെ, അസ്ഥികളെ എന്ന് തന്നെ വിളിച്ചത്. ആ അസ്ഥികളോട് നോക്കിക്കൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ, പ്രവചിക്കുവാൻ തക്കൊണ്ട് മെടിയായി തീർന്നു സ്തോത്രം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സ്ഥാനങ്ങളും മാനങ്ങളും അടിസ്ഥാനങ്ങളും ഹല്ലേലൂയ ഒക്കെയും ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്തറിയാം, നമ്മളവരോട് പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, അത് ഒതുങ്ങിക്കൂടി ഇരിക്കുവാൻ തക്കണം ആഗ്രഹിക്കും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മൾ ഹല്ലേലൂയ മുഖം നോക്കാതെ വേണം എന്ത് ചെയ്യുന്നറിയാമോ, അങ്ങനെയുള്ള വ്യക്തികളോട് പ്രവചിക്കുവാൻ തക്കണമെടിയായി തീരണം. നമുക്ക് ഏത് പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാലും എന്തെന്നറിയാമോ, മുഖം നോക്കാതെ നമ്മൾ സംസാരിപ്പാൻ തക്കണമെടിയായി തീരണം. കാരണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഇതൊരു അന്ത്യകാലമാണ്. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് സ്തോത്രം. നമ്മൾ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് മറ്റുള്ളവരെ ദൈവസ്ഥയിലേക്ക് നേടുവാൻ തക്കണം കഴിയുകയില്ല. ഇവിടെ എന്തെന്നറിയാമോ, ഈ പ്രവാചകൻ ഒന്നും നോക്കാതെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താൻ വിളിച്ചു പറയുവാൻ തക്കണമെടിയായി തീർന്നു സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം, ഇന്ന് കാണുന്ന മാന്യത നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, നമ്മളൊരു വ്യക്തിയെ നോക്കിക്കൊണ്ട് സ്തോത്രം, ഈ വ്യക്തിയോട് എനിക്ക് സുവിശേഷം പറയുവാൻ തക്കണം കഴിയുമോ ഇല്ലയോ, ആ വ്യക്തി എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. ആ വ്യക്തിയുടെ ഡ്രസ്സോ ആ വ്യക്തിയുടെ ആ സ്തോത്രം ആ അനുഭവങ്ങളോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വ്യക്തിയെ നോക്കി സ്തോത്രം നമ്മൾ തീർച്ചയായിട്ടും യേശുവിനെ കുറിച്ച് നമ്മൾ പറയുക സ്തോത്രം. ഇന്ന് നമുക്കറിയാമല്ലോ ആ സ്തോത്രം, ഇന്ന് ആ ഈ സെലിബ്രിറ്റികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെന്നറിയാമോ, ആ സമാധാനമില്ല, സന്തോഷമില്ല. അവരെന്തെന്നറിയാമോ, ഒരു കുപ്പായത്തിനകത്ത് ഇരിക്കുന്നതും അല്ലെങ്കിൽ വേഷഭൂഷാദികളുടെ അകത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ സ്തോത്രം. എന്നാൽ അവരുടെ ഉള്ളിലൊന്നും ഒരു സന്തോഷവും സമാധാനവുമില്ല. ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെയാണ്, അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. എന്നാൽ അവരെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ പറയണം സ്തോത്രം, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഹല്ലേലൂയ, ഇത് സ്തോത്രം ജീവനില്ലാത്ത അസ്ഥികളാണ്. അവരോട് നമ്മൾ പ്രവചിക്കുവാൻ തക്കണം മെടിയായി തീരണം. അങ്ങനെ പ്രവചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അന്ത്യകാലത്തെ അനേക ആത്മാക്കളെ ദൈവം നമുക്ക് നൽകി തരുവാൻ തക്കണം മെടിയായി തീരും. അവരുടെ സ്തോത്രം ഹല്ലേലൂയ, ആ സ്തോത്രം ശൂന്യത, അവരുടെ ഉള്ളു മുഴുവൻ ശൂന്യതയാണ് സ്തോത്രം, ഒന്നുമില്ല. അവർ മരിച്ച അസ്ഥികളാണ് സ്തോത്രം, ജീവനില്ലാത്ത അസ്ഥികളാണ് സ്തോത്രം. അവരെ നോക്കിക്കൊണ്ട് നാം പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം മെടിയായി തീരും. അതിൽ യാതൊരു സംശയമില്ല സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സ്റ്റേജ്, നമുക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ, ഹല്ലേലൂയ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു പറയുന്നവരായി തീരുവാൻ തക്കണം. ദൈവം ഇന്ന് രാത്രി കാലം നമ്മളെ ഓർപ്പിക്കുന്നു ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇവിടെ പ്രവാചകൻ പറയുക, ഉണങ്ങിയ അസ്ഥികളോട് സ്തോത്രം താൻ പ്രവചിക്കുകയാണ്. ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ സ്തോത്രം ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസഭയോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വചനം വായിക്കുന്നതിൽ നമ്മൾ ഒട്ടും കുറവ് വരുത്തരുത് സ്തോത്രം. ദൈവത്തിന് വചനം വായിക്കുന്നതിൽ നാം പുറകോട്ട് പോകരുത് സ്തോത്രം. യഹോവയുടെ വചനം ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ തെരുവിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കണം, സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കണം ഹല്ലേലൂയ. സഭയിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം അറിയിക്കണം ഹല്ലേലൂയ. അത് ആരുടെയും നമ്മൾ എന്തെങ്കിലും മുഖം നോക്കേണ്ട കാര്യമില്ല സ്തോത്രം. ആ സ്തോത്രം പിന്നെയും ഞാൻ ഓർപ്പിച്ചോളട്ടെ, അന്ത്യകാല ശുശ്രൂഷ അടുത്തിരിക്കുന്നു, അടുത്തു ിരിക്കുമ്പോൾ ദൈവദാസന്മാർ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനങ്ങൾ വിളിച്ചു പറഞ്ഞ് അനേകരെ ദൈവസ്ഥയിലേക്ക് നേടുവാൻ തക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കുവാനാകട്ടെ സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ ഹല്ലേലൂയ. ഇവിടെ എന്തെന്നറിയാമോ, ആ സ്തോത്രം ദൈവം ആ സ്തോത്രം ഈ പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ സ്തോത്രം താൻ പ്രവചിക്കുവാൻ തക്കണം വെടിയായി തീർന്നു. നമുക്ക് അതിന് ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഹല്ലേലൂയ. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. ദൈവമക്കളെ, ഈ പ്രവാചകൻ ഈ അസ്ഥികളെ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച എന്താണ്? അതിന്റെ കൈകൾ ഒരിടത്ത്, വിരലുകൾ ഒരിടത്ത്, അതിന്റെ തലയോട്ടി മറ്റൊരു ഭാഗത്ത്, കാലുകളുടെ അസ്ഥികൾ വേറൊരു ഭാഗത്ത്. എന്നാൽ ദൈവം തന്നോട് പറഞ്ഞതനുസരിച്ച് താൻ പ്രവചിക്കുവാൻ തക്കണം മെടിയായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വലിയ മുഴക്കം കേൾക്കുവാനിടയായി തീർന്നു. ഒരു വലിയ മുഴക്കം കേൾക്കുവാനിടയായി തീർന്നു. ആ മുഴക്കത്തിന്മേൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഒരു ഭൂമി ഒലുക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കെട്ടിടങ്ങളൊക്കെ ഇടിയുകയും അല്ലെങ്കിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കടപുഴുകുകയും വീഴുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് ആസ്തി അസ്ഥിയോട് വന്ന ചേരുവാന്റെ കണം ഇടിയായി തീർന്നു. അതായത് കാല് വന്ന് ഇടുപ്പെല്ലിനോട് ചേർന്നു, തലയോട്ടി വന്നിട്ട് അതിരിക്കേണ്ട ഭാഗത്തിരുന്നു, വിരലുകൾ വന്ന് അതിനോട് യോജിക്കുവാന്റെ കണം ഇടിയായി തീർന്നു. അതിനുശേഷം ഹല്ലേലൂയ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ അസ്ഥികളെല്ലാം ഒരുപോലെ കൂട്ടം കൂടുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ഇന്ന് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അത് സഭപരമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സഹോദരപരമായിട്ടാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ചിതറിക്കിടക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ലോകം നമ്മളെ കാണിക്കുന്നത്. സ്തോത്രം. പലയിടത്തും സന്തോഷമില്ല, പലയിടത്തും സമാധാനമില്ല, ചിതറിക്കിടക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്തോത്രം. ദൈവമേ, ഈ അസ്ഥികളെയെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കണമേ എന്ന് സ്തോത്രം. ഈ അസ്ഥികളെല്ലാം ഒന്ന് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ സ്തോത്രം, ഇതൊരു വലിയ സൈന്യമായി മാറുവാന്റെ കടമടിയായി തീരും. ഒരു വലിയ സൈന്യമായി മാറിക്കഴിഞ്ഞാൽ എന്തെന്നറിയാമോ? അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാന്റെ കടമടിയായി തീരും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ എന്തെന്നറിയാമോ? ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് ചേർന്നു. ആ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴക്കവും ഭൂകമ്പവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാമെങ്കിലും ദൈവമക്കളെ, സ്തോത്രം, ഇവിടെ സംഭവിച്ചത് ആസ്തികൾ ഒന്നിനോടൊന്ന് ചേരുവാന്റെ കണമിടിയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്തെന്നറിയാമോ? നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ സ്തോത്രം, തന്റെ ജീവിതത്തിൽ എന്നറിയാമോ, ജനങ്ങൾ പറഞ്ഞു ഇവൻ പറയുന്നത് ലാവണ്യ വാക്കുകളാണെന്ന് പറഞ്ഞെങ്കിലും എന്തെന്നറിയാമോ? അത് ലൂക്കോസ് നിമിഷം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞതിന് ശേഷം എന്തറിയാമോ, ആ ജനം മുഴുവൻ കോപപരവശരായി തീരുവാനടിയായി തീർന്നു. നമ്മൾ നന്നായി ദൈവദിനം പറയും, ആ സ്തോത്രം സംസാരിക്കുമെങ്കിലും എന്തെന്നറിയാമോ, ഈ ജനം എന്ത് ചെയ്യുന്നറിയാമോ, ഹല്ലേലൂയ, അത് കേൾക്കുവാൻ്റെ കോണം മനസ്സില്ലാത്തവരാണ്. സ്തോത്രം. ആ ലോകം ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൈശാചികമായ രീതിയിൽ അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും സ്തോത്രം നമുക്കത് കാണുവാൻ്റെ കോണം കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ചിതറിക്കിടക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ചിതറിക്കിടക്കുന്ന അസ്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഹല്ലേലൂയ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. സ്തോത്രം. നിനക്കിതിന് ഞരമ്പ് പിടിപ്പാൻ കഴിയും, ഇതിന് തൊക്ക് വരുത്തുവാൻ കഴിയും, ഇതിന് മാംസം പിടിപ്പിക്കാൻ കഴിയും. സ്തോത്രം. ഇതിനെ ഒരു വലിയ സൈന്യമാക്കുവാൻ്റെ കോണം കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്തോത്രം. ദൈവമേ, സ്തോത്രം, നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഓ സ്തോത്രം, നീ ഒരു വ്യത്യാസം തന്നെങ്കിലേ മതിയാകുകയുള്ളൂ, നീ ഒന്ന് പ്രവർത്തിച്ചെങ്കിലും മതിയാകുകയുള്ളൂ, ടൊറോണ്ടയിൽ നട്ടുവച്ചിരിക്കുന്ന സഭയെ നീ വളർത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ, അനേക ജീവിതങ്ങൾ ഈ 2021-ൽ ഹല്ലേലൂയ കടന്നു വരട്ടെ. സ്തോത്രം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ നടക്കട്ടെ, രോഗശാന്തി ശുശ്രൂഷകൾ നടക്കട്ടെ. സ്തോത്രം. ഭൂതശാന്തി ശുശ്രൂഷകൾ നടക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അനേക യവനക്കാർ യേശുവിനെ കണ്ടുമുട്ടുവാൻ്റെ ഗുണം ഇടിയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ സംഭവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഇംഗ്ലണ്ടിൽ, സ്തോത്രം, വെയിൽസിൽ ഉണർവുണ്ടാവാൻ്റെ ഗുണം ഇടിയായി തീർന്നു. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഹല്ലേലൂയ ഒരു ഖനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാന്റെ കണമടിയായി തീർന്നു. ആ ഉണർവാണ് ലോകം മുഴുവൻ വ്യാപിപ്പാന്റെ കണമടിയായി തീർന്നത്. ഞങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവമേ, സ്തോത്രം, ഈ ടൊറോണ്ട പട്ടണത്തിൽ നീ ഒരു ഉണർവിനെ ഐക്യമാറാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവനില്ലാത്ത ചില അസ്ഥികൾ, ഹല്ലേലൂയ, ജീവൻ മെൽക്കുവാന്റെ കണമടിയാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം അത്ഭുതം പ്രവർത്തിപ്പാന്റെ കണം കഴിയും. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ സ്തോത്രം. ഈ അസ്ഥികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഇത് അടുത്തൊന്നും കിടക്കുകയല്ല. സ്തോത്രം. ദൂരെ ദൂരെ കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദൈവദാസനോട് പറഞ്ഞത് എന്താ അറിയാമോ? നീ പ്രവചിച്ചാൽ മതി. സ്തോത്രം. ഈ അസ്ഥികൾ അസ്ഥികളോട് ഒന്നിച്ച് ജോയിൻ ചെയ്യുവാൻ്റെ കൊണമിടിയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് രാത്രി കാലം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മുമ്പോട്ട് കടന്നു പോകട്ടെ. സ്തോത്രം. അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ നോക്കി, മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. സ്തോത്രം. ഹാലിൽ പ്രവാചകൻ വിചാരിച്ചു, ആ പ്രവാചകൻ നോക്കിയപ്പോൾ മാംസം വന്നിട്ടുണ്ട്, ഞരമ്പ് വന്നു, മാംസം വന്നു, തൊക്കും പൊതിഞ്ഞു, എന്നാൽ അവയിൽ ശ്വാസമില്ല. അപ്പോഴും അത് ജീവനില്ലാതെ കിടക്കുകയാ സ്തോത്രം. എന്നാൽ താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ, ശ്വാസമേ നീ നാല് ദിക്കുകളിൽ വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. സ്തോത്രം. പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ തക്കണം ഇടിയായി തീർന്നു. താൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ താൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയൊരു സൈന്യമായി നിവർന്നു നിന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, സ്തോത്രം, എന്നെ കേൾക്കും ദൈവമക്കളെ, ഹാലലുയ, നമ്മൾ ചെയ്യേണ്ടത് ദൈവം നമ്മളോട് എന്തു പറയുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതനുസരിച്ച് കഴിഞ്ഞാൽ അത് ഔവണ്ണം തന്നെ നിറവേറുവാൻ തക്കോണമിടിയായി തീരും. നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹാലലുയ. എന്താണ് അവിടെ സംഭവിച്ചത്? ആ സ്തോത്രം തുടങ്ങിയപ്പോൾ, ഹെസ്കേൽ പ്രവചിച്ചു തുടങ്ങിയപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, തൊക്കു പൊതിഞ്ഞു. പിന്നീട് വീണ്ടും പ്രവചിക്കാൻ കൽപ്പിച്ചപ്പോൾ, സ്തോത്രം, ഹാലലുയ, താനോട് വീണ്ടും പ്രവചിക്കാൻ കൽപ്പിച്ചതെന്നറിയാമോ? ഇതൊക്കെ വന്നെങ്കിലും അതിന് ജീവനില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ അതിന് ജീവൻ ഉണ്ടാകുവാൻ്റെ കോണം താൻ എന്ത് ചെയ്യുന്നറിയാമോ? കാറ്റിനോട് കൽപ്പിച്ചു. സ്തോത്രം. കാറ്റ് വന്ന് എന്ത് ചെയ്യുന്നറിയാമോ? നാല് കാറ്റ്, ഹാലലുയ, വന്നു. സ്തോത്രം. ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ നിഹതന്മാർ, സ്തോത്രം, നിഹതന്മാർ എന്ന് പറയുമ്പോൾ, ഹാലലുയ, ആ സ്തോത്രം, അവർ ജീവനില്ലാതെ കിടക്കുകയാണ്. സ്തോത്രം. ഇന്ന് ആ ടൊറോണ്ടോയുടെ പ്രദേശത്ത്, സ്തോത്രം, അല്ലെങ്കിൽ ഹാലലുയ, ജീവനില്ലാതെ അനേക അസ്ഥികൾ കിടപ്പുണ്ട്. സ്തോത്രം. അനേക സെലിബ്രിറ്റികൾ കിടപ്പുണ്ട്, അനേക സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കിടപ്പുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മൾ അവരെ നോക്കി പ്രവചിക്കുക. സ്തോത്രം. ഹാലലുയ, ഇവർക്ക് ജീവൻ ഉണ്ടാകട്ടെ, ഇവർക്ക് ഞരമ്പ് പിടിക്കട്ടെ, ഇവർക്ക്, സ്തോത്രം, മാംസം ഉണ്ടാകട്ടെ, ഇവർക്ക് തൊക്കുണ്ടാകട്ടെ. സ്തോത്രം. ഇവർ നിഹിതന്മാരാണ്, ഇവർ എഴുന്നേൽക്കട്ടെ, ഒരു സൈന്യമായി മാറട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളെ പട്ടണത്തിൽ നടക്കുവാൻ തക്കണമിടിയായി തീരും. ഹാലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ, സ്തോത്രം, ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ. ആ സ്തോത്രം, ഉണങ്ങിയ അസ്ഥികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ സൈന്യമായി മാറിയിരിക്കുന്നു. ദൈവസഭ എന്ന് പറയുന്നത് ഒരു സൈന്യ, ദൈവസഭ എന്ന് പറയുന്നത് സൈന്യത്തിന് തുല്യമാണ്. സ്തോത്രം. ഹാലലുയ. ദൈവമക്കളെ, സ്തോത്രം. ശത്രു അതിന്മേൽ പോരാടാനായിട്ട് കടന്നു വരും. ഹാലലുയ. എന്നാൽ ഈ നിഹതന്മാർ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതൊരു വലിയ സൈന്യമായി മാറി. ഹാലലുയ. ശത്രുവിന് നമ്മൾ തൊടുവാൻ തക്കോണം കഴിയുകയില്ല. സ്തോത്രം. ഹാലലുയ. എന്നാൽ ഞാൻ ഓർപ്പിച്ചോളട്ടെ, ഹാലലുയ, സ്തോത്രം, ആ ഇവര് ഈ പ്രവാചകൻ എന്തറിയാമോ? തന്റെ പ്രവചനമൊക്കെ നിർത്തി, ആ സ്തോത്രം, തൊക്കും ഞരമ്പും മാംസവും തൊക്കും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ താൻ വിചാരിച്ചു കുഴപ്പമില്ല, സംഭവമെല്ലാം തീർന്നെന്ന്. അല്ല, സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ എന്തറിയാമോ, സഭയിൽ ആൾക്കാരെല്ലാം കടന്നു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ ശുശ്രൂഷയൊക്കെ മതിയെന്ന്. നമ്മൾ വിചാരിക്കും ഒരിക്കലും അങ്ങനെയാകരുത്. എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഹാലലുയ, ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ തക്കണം കഴിയും. അവിടെയുള്ള ദൈവസഭയെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ചില നിഹതന്മാർ എഴുന്നേൽക്കട്ടെ. ഹാലലുയ. ഓ സ്തോത്രം. അവർക്ക്, ഹാലലുയ, സ്തോത്രം, ഞരമ്പ് പിടിക്കട്ടെ. സ്തോത്രം. ഹാലലുയ. അവർക്ക് അവരിൽ മാംസം ഉണ്ടാകട്ടെ. അവരെന്തെയ്യുന്നറിയാമോ? സ്തോത്രം. ഹാലലുയ. തൊക്ക് പിടിച്ചിട്ട്, സ്തോത്രം, ആ ഒരു വലിയ സൈന്യമായി അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പട്ടണത്തിൽ നടക്കുവാൻ തക്കണമിടിയായി തീരും. ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. സ്തോത്രം. പ്രവാചകൻ, യിരെമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ, സ്തോത്രം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കണം കഴിയും. ഫോർ നത്തിങ് വിൽ ബി ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ഹാലലുയ. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഹാലലുയ, സ്തോത്രം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് നമ്മൾ വായിച്ചല്ലോ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഉണ്ടല്ലോ സ്തോത്രം. അതുകൊണ്ട് ഹാലലുയ, വിഷയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹാലലുയ, ദൈവമക്കളെ സ്തോത്രം, എനിക്ക് അനേക കാര്യങ്ങൾ ഓർപ്പിപ്പാനുണ്ട്. ആ സ്തോത്രം, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാലലുയ, ആ സ്തോത്രം, ഇയ്യോബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇയ്യോബിന്റെ വീട്ടിൽ സ്തോത്രം, ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനെ തള്ളി പറഞ്ഞു. ഇയ്യോബിന്റെ വീട്ടിന്റെ മുറ്റത്ത് 10 ശവപ്പെട്ടിയാണ് കൊണ്ടുവച്ചത്. ഇന്ന് നോക്കിയേ, ലോകം മുഴുവൻ കൊറോണയാൽ അല്ലെങ്കിൽ ഈ പാൻഡമിക്കിൽ അനേക ഭവനങ്ങളിൽ സ്തോത്രം മുറവിളിയാണ്. എന്നിട്ടും ഹാലലുയ സ്തോത്രം, അനേകരിന്നും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലണ്ടൻ പട്ടണത്തിലാണെങ്കിലും ഇപ്പോഴും എന്തറിയാമോ, ഡെൽറ്റ എന്ന് പറയുന്ന വൈറസിൽ ഭീതിപ്പെട്ട് ഇന്നും ലോക്ക്ഡൗൺ മാറ്റിട്ടില്ല, പിന്നെയും അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ വല്ലാത്തൊരു ഒരു ഒരു ഭീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ സ്തോത്രം, എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല സ്തോത്രം. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടുള്ള കാര്യമില്ല. ദൈവം അറിഞ്ഞുകൊണ്ടാണ് തലയിൽ ഒരു മുടി പോലും കൊഴിയുന്നത്. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇത് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ലോകം ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരമാകും എന്നുള്ളത് ദൈവനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ തന്നെ വന്ന് സംഭവിക്കും. ലോകം മുഴുവൻ ഹാലലിയ. ഞാൻ നമ്മൾ ചിന്തിച്ചു, പണ്ട് നമ്മളൊക്കെ കേരളത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കും, കാനഡ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലേ, തൊട്ടടുത്ത് തന്നെയാണ്. എവിടെ പോകുന്നതിനും ഇപ്പോൾ ഇനിയും, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കേട്ടു, ന്യൂയോർക്കിൽ നിന്ന് ലണ്ടൻ പട്ടണത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ 8-9 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇനി 3.5 മണിക്കൂർ കൊണ്ട് എത്തത്തക്ക രീതിയിൽ ഒരു സൂപ്പർ സോണിക് ഫ്ലൈറ്റ് വരുന്നു സ്വതം. അപ്പോൾ ലോകം അത്രമാത്രം വളരെ ചെറുതായിക്കൊണ്ടേയിരിക്കും. ചെറുതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്താണ് സ്വതം. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജോസഫിനെ ആ മന്ത്രിസ്ഥാനത്ത് കൊണ്ടെത്തിക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ എന്നോട് ഈ വാക്യത്തോടനുബന്ധിച്ച് എന്നോട് സംസാരിച്ച വിഷയമാണ്, മണിക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയങ്ങളാണ് സ്വതം. ജോസഫ് ആ മന്ത്രിസ്ഥാനത്ത് എത്തണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. എന്നാൽ നീണ്ട 17 വർഷക്കാലം യാക്കോബ് കരയുവാനിടയായി തീർന്നു. ജോസഫിന്റെ അങ്കി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു, മകനേ ജോസഫേ, മകനേ ജോസഫേ. എന്നാൽ ദൈവത്തിന് ജോസഫിനോട്, യാക്കോബിനോട് സംസാരിക്കാമായിരുന്നു. യാക്കോബേ, നീ കരയണ്ട, നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് യാക്കോബിനോട് പറയാമായിരുന്നു. ദൈവം തരും അവിടെ വളരെ സൈലന്റ് ആയിരുന്നു. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവം പലപ്പോഴും ചിലപ്പോൾ സൈലന്റ് ആയിരിക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടല്ലേ സ്തോത്രം. തീർച്ചയായിട്ടും നിന്നെ ഉയർത്തുവാൻ, നിന്നെ ഒരു ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വിചാരിച്ചു, 7-ാമത്തെ വയസ്സിൽ 2.5 വയസ്സുള്ള എൻ്റെ സിസ്റ്റർ, 9 വയസ്സുള്ള എൻ്റെ ബ്രദർ എങ്ങനെ ജീവിതം മുമ്പോട്ട്. 7-ാമത്തെ വയസ്സിൽ കുടുംബഭാരമേറ്റ ഒരു വ്യക്തിയാണ് ഞാൻ സ്തോത്രം. അന്ന് സ്തോത്രം, എനിക്ക് ഇപ്പോഴത്തെ 7 വയസ്സുള്ള പിള്ളേർക്ക് അത്രയും മച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ജീവിതം എന്താണെന്ന് പഠിക്കാനിടയായി തുറന്നു. എന്നാൽ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഉയർത്തിയ വഴികൾ ഭയങ്കരമാണ്. ഞാൻ അതുകൊണ്ട് ഭൗമിക വിഷയത്തിൽ സ്തോത്രം, ദൈവം അനേക നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകുവാനിടയായി തീർന്നു. അതിലൊന്നും എനിക്ക് വിശ്വാസമല്ല, കാരണം എന്നറിയാം, വിശ്വാസം ഒന്നല്ല, അതിലൊന്നും ഞാൻ ആശ്രയിക്കുന്നില്ല. ഏറ്റവും ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ സ്തോത്രം, എന്റെ കർത്താവിനെ സ്തോത്ര ശുശ്രൂഷിച്ചുകൊണ്ട് കർത്താവ് ആക്കുന്ന സമയം ആയുസ് തരുന്നത്രയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് നിത്യതയിൽ എത്തണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ നമ്മുടെ ഭാവിയെ കുറിച്ചോ നാളെയെ കുറിച്ച്, പാട്ടുകാരൻ ഇങ്ങനെ പാടുമല്ലോ, നാളെയെ കുറിച്ച് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. നിങ്ങൾ നാളെയെ കുറിച്ച് ഭാരപ്പെടേണ്ട സ്വതം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം സ്തോത്രം, ആ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ തക്കണം ദൈവത്തിന് കഴിയും. ഹാലലുയ. ദൈവം അറിയാതെ നമുക്ക് ഒന്നും വന്ന് സംഭവിക്കുകയില്ല സ്തോത്രം. അതുകൊണ്ട് ഹാലലുയ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു സ്തോത്രം. ഹാലലുയ, ഇത്രത്തോളം എനിക്ക് സമയം അനുവദിച്ചു തന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന, ആ സ്തോത്രം വളരെ അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. ഹാലലുയ, എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ ഞാൻ ഒരു പ്രാവശ്യം അറിയിക്കുന്നു. അവിടെയുള്ള ദൈവസഭയ്ക്കും അതിനായിട്ടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഹാലലുയ, കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.